ஓம் நம் கணபதே நமஹ. ஓம் குருபியோ நமஹ. ஓம் சம் சரஸ்வதே நமஹ. சதாசிவசமாரம்பாம் சங்கராச்சாரியமத்திமாம் அஸ்மதாச்சாரியபர்யந்தாம் வந்தே குருபரம்பராம். சமஸ்தஜனகல்யாணே நிரதம் கருணாமயம் நமாமி சின்மயம் தேவம் சத்குரும் பிரம்மவித்வரம் ஸ்ருதிஸ்மதிபுராணானாமாலயம் கருணாலயம் நமாமி பகவத்பாதசங்கரம் லோகசங்கரம் சங்கரம் சங்கராச்சாரியம் கேசவம் பாதராயணம் சூத்ரபாஷ்யகிருதோ வந்தே பகவந்தோ புனர்புன. ஓம் சாந்தி சாந்தி.
ஹரி ஓம். பகவான் எப்பொழுதானோ மனுஷ்ய சிருஷ்டி நிச்சயிச்ச், அல்லெகில் பிரபஞ்ச சிருஷ்டி நிச்சயிச்ச சிருஷ்டி ஆரம்பிச்சது. அப்போ ஈ சிருஷ்டியுடையும் ஸ்திதியுடையும் லயத்தின் ரகசியம் எங்கனையான சிருஷ்டிக்கேண்டത്, എങ്ങനെയാണ് സ്ഥിതി ചെയ്യേണ്ടത്, എങ്ങനെയാണ് ലയിപ്പിക്കേണ്ടത്, എന്താണ് ജീവിതത്തിന്റെ വിവിധങ്ങളായ ലക്ഷ്യങ്ങൾ, ഇപ്രകാരമുള്ള വിവിധ വിഷയങ്ങൾ ശ്രീ ഭഗവാൻ സ്വയം ബ്രഹ്മാവിനെ വെളിപ്പെടുത്തി കൊടുത്തു. അതിനെയാണ് വേദങ്ങൾ എന്ന് പറയാം. നമ്മൾ വേദങ്ങളെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് മുമ്പ് പഠിച്ചിട്ടുണ്ട്, വിശദമായി നമ്മൾ മുമ്പ് തന്നെ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വേദഗതി അറിയിക്കുക എന്നുള്ളതാണ് ഒരർത്ഥം. അതുപോലെ ഒരുപാട് അർത്ഥങ്ങൾ നമ്മൾ പറഞ്ഞു. ആ വേദത്തിന് നാല് ഭാഗങ്ങൾ ഉള്ളതായിട്ട് പറയുന്നു. അതിൽ ഒന്നാമത്തെ ഭാഗം മന്ത്രഭാഗമാണ്, അതിനെ സംഹിത എന്ന് പറയുന്നു. രണ്ടാമത്തെ ഭാഗം ഈ മന്ത്രഭാഗത്തെ സംഹിതകളെ എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത്, അവയെ എങ്ങനെയാണ് പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കേണ്ടത് എന്ന് പറയുന്ന ഭാഗങ്ങളാണ് ബ്രാഹ്മണങ്ങൾ. അപ്പോ ഈ ബ്രാഹ്മണങ്ങളെയും സംഹിതയെയും ഒരുമിച്ച് ചേർത്ത് പലപ്പോഴും കർമ്മകാണ്ഡം എന്ന് പറയാറുണ്ട്. അടുത്തതാണ് ഉപാസനാകാണ്ഡം. ബാഹ്യമായിരിക്കുന്ന മനസ്സിനെ എങ്ങനെയാണ് ഏകാഗ്രമാക്കി ആന്തരികമാക്കാൻ സാധിക്കുക. നമ്മള് സുഖം പുറമേ അന്വേഷിച്ചു, പതുക്കെ പ്രാപഞ്ചിക വസ്തുക്കൾക്കും ഉപരിയായിരിക്കുന്ന സുഖത്തെ അറിയാനുള്ള പ്രയത്നമാണ് എന്തിൽ നടക്കുന്നത്? ആരണ്യകങ്ങളിൽ നടക്കുന്നത്. അരണ്യത്തിൽ, അരണ്യം എന്നുള്ള പദത്തിന്റെ അർത്ഥം വനം എന്ന് മാത്രമല്ല, രണമില്ലാതിരിക്കുന്ന അവസ്ഥ. രണം, അരണം, രണം ചാൽ യുദ്ധം. അതൊക്കെ എല്ലാ യുദ്ധങ്ങളും ഇട്ടകന്ന് ഏകാഗ്രതയുടെ, ശാന്തതയുടെ, ആത്മനിർവൃതിയിലേക്ക് തിരിയാനുള്ള ശ്രമങ്ങളാണ് ഉപാസനകളിലൂടെ ആരണ്യകങ്ങളിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത്. അതിനുശേഷമുള്ള ഭാഗത്തെയാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത്. ഉപനിഷത്ത് എന്നുള്ള പദത്തിന്റെ അർത്ഥം നമ്മൾ കണ്ടു സാമാന്യമായിട്ട്. ഉപനിഷത്ത് എന്നുള്ള പദത്തിന് പല അർത്ഥങ്ങളെയും കൽപ്പിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ഏറ്റവും പ്രാഥമികമായ അർത്ഥം ഉപ നീ സത്. സത് എന്ന് പറഞ്ഞാൽ ഇരിക്കുക എന്നർത്ഥം. സത് സീതതി, സീതതി ഒരർത്ഥം ഇരിക്കുക എന്നാണ്. നിസദ് ചലോ, നിഷ്ഠയോടുകൂടി ഇരിക്കുക. എപ്പോഴാണോ നമുക്ക് നിഷ്ഠയോടുകൂടി, എന്താ നിഷ്ഠയോടുകൂടി ഇരിക്കാൻ അർത്ഥം? മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ടിരിക്കുക. അപ്പൊ എപ്പോഴാണോ മനസ്സ് ബാഹ്യവൃത്തികളിൽ നിന്ന് അകന്ന്, അല്ലെ, ആ ബാഹ്യമായിരിക്കുന്ന കാര്യങ്ങൾ ഉപേക്ഷിച്ച് ആന്തരികമായ തത്വാന്വേഷണത്തിൽ ഉത്സുകതയോടെ, ഇതറിഞ്ഞേ ആവൂ എന്ന നിഷ്ഠയോടെ ഇരിക്കുന്നത്, അപ്പോഴാണ് നിസീതതിയാവുക. നിഷ്ഠയോ, നീ എന്ന് പറയുന്ന ഉപസർഗത്തിന്റെ അർത്ഥം നിഷ്ഠ എന്നാണ് ഇവിടെ. നിഷ്ഠാചലോ, ആ ബുദ്ധൻ പറഞ്ഞതുപോലെ ഇഹാസനേ ശിഷ്യതുമേ ശരീരം, അല്ലെ, ഞാൻ ഈ സത്യത്തെ അറിയാതെ ഇവിടെ നിന്ന് എഴുന്നേക്കില്ല. അവിധമായ മനസ്സിന്റെ ഉറപ്പിനെയാണ് എന്ത് പറയുന്നത്? നിഷ്ഠ എന്ന് പറയുന്നത്. പലപ്പോഴും നമുക്കൊന്നും ഇല്ലാത്തതും അതാണ് അല്ലെ. പല 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 കാര്യങ്ങളുടെ ഇടയിൽ ഒന്നാണ് ഈശ്വര വിചാരം. അല്ലാതെ ഈശ്വരനെ അറിയുക, ആത്മാവിനെ സാക്ഷാത്കരിക്കുക എന്ന ഭാവത്തോടു കൂടി ഇരിക്കാൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഈ അനുഭവം ഉണ്ടാവാത്തത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നീ നിഷ്ഠ. നിഷ്ഠയോടുകൂടി ഇരിക്കുക, വേറെ എല്ലാം വിട്ട് ലൗകികവും അല്ലെ സ്വർഗീയവുമായ സർവസുഖങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് ഇതിനു മുഴുവൻ ആധാരമായിരിക്കുന്ന സത്യത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ശ്രദ്ധയോടുകൂടി സത്യത്വ ബുദ്ധിയോടുകൂടി ആത്മസമർപ്പണത്തോടുകൂടി ഇരിക്കുന്നതിന് എന്താ പറയാ, നീ നിസ്സീതനം എന്ന് പറയാം. അപ്പോ നീ ആയി സദായി. ഇനി അടുത്തതാണ് ഉപ. എവിടെയായിരിക്കേണ്ടത്? അടുത്ത്. ഉപ നീ സദ്, അടുത്തിരിക്കുക. ആരുടെ അടുത്തിരിക്കുക? ആരുടെ അടുത്താണ് ഇരിക്കേണ്ടത്? ആത്മാവിനടുത്ത്. ആത്മാവിനടുത്തെന്ന് വെച്ചാൽ യാതൊന്നിനെയാണോ തൻ തിരയുന്നത്, അതിനടുത്ത് ബാക്കി എല്ലാ ചിന്തകളും വിട്ട് നിഷ്ഠയോടെ ഇരിക്കലാണ് ഉപനിഷത്. ഉപ സമീപേ, കസ്യ സമീപേ, ആത്മസമീപേ, ഈശ്വര സമീപേ, ഗുരു സമീപേ. അപ്പോ നമുക്കിപ്പോ ആത്മാവിനെയും ഈശ്വരനെയും നേരിട്ട് നമുക്ക് അനുഭവമില്ലാത്തത് കൊണ്ട് ആചാര്യന്റെ സമീപത്ത്, ഗുരുവിന് സമീപത്ത് നിഷ്ഠയോടുകൂടി, അല്ലാതെ രണ്ട് കാലിലും തോണി വെച്ചിട്ടല്ല, അതും ആവാം ഇതും ആവാം അങ്ങനെയല്ല, ഇതാണിപ്പോൾ എനിക്ക് അറിയേണ്ടത് എന്ന ഭാവത്തോടുകൂടി മനസ്സും ബുദ്ധിയും സമർപ്പിച്ചുകൊണ്ട് എപ്പോഴാണോ ആചാര്യപാദങ്ങളിൽ ഗുരുപാദങ്ങളിൽ നമുക്കിരിക്കാൻ പറ്റുന്നത്, അപ്പൊ നമുക്കുണ്ടാവുന്ന അറിവിനെയാണ് ഉപനിഷത് എന്ന് പറയുന്നത്. ഉപ സമീപേ, നീ നിഷ്ഠയോടുകൂടി സത് ഇരിക്കുക. ഗുരു സമീപത്തിൽ, ആചാര്യ സമീപത്തിൽ നിഷ്ഠയോടുകൂടി സത്യത്തെ അറിയാൻ വേണ്ടി, അതിനുവേണ്ടി മാത്രം ഇരിക്കലാണ് ഉപനിഷത്. ഇതാണ് ഒരർത്ഥം. ഈ രണ്ടാമതൊരു അർത്ഥമുണ്ട്, അത് നമ്മള് ഭഗവാൻ സ്വയം ഈ രണ്ടാമത്തെ അർത്ഥത്തെ കടുവോപനിഷത്തിന്റെ ആമുഖത്തില് വ്യാഖ്യാനിക്കും. ആ സമയത്ത് നമുക്ക് അതിനെ കുറിച്ചിട്ട് കുറച്ച് കൂടുതലായിട്ട് പഠിക്കാം. അവിടെ പറയുന്നത് ഇതന്നെ, ഉപ സമീപത്ത് നിഷ്ഠയോടുകൂടി ഇരിക്കുമ്പോഴെന്ത് പറ്റും? വിശരണം ഗതി അവസാദനം, നമ്മുടെ ലൗകികമായിരിക്കുന്ന ബന്ധങ്ങളെല്ലാം പതുക്കെ 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 ലൂസായി ഈശ്വരനിലേക്ക് എത്തിച്ച് നമ്മളെ സകല മായാബന്ധങ്ങളെയും ഇല്ലാതാക്കാൻ ഈ അറിവിന്, ഈ ബ്രഹ്മവിദ്യക്ക് കഴിവുണ്ട്. അതുകൊണ്ടാണ് അതിനെ ഉപനിഷത് എന്ന് പറയുന്നത് എന്ന് ഭഗവാൻ ആദിശങ്കരാചാര്യ സ്വാമികൾ നമ്മളോട് പറയും. ആ സമയത്ത് അപ്പോ നമ്മുടെ മനസ്സെന്ത് പറ്റുന്നു? നമുക്ക് പൂർണ്ണമായി നിഷ്ഠയോടുകൂടി, പൂർണ്ണമായ നിഷ്ഠയോടുകൂടി നമുക്ക് ആത്മാന്വേഷണം ചെയ്യാൻ സാധിക്കും. അതിനെയാണ് ഉപനിഷത്ത് എന്ന് പറയാം. ഉപനിഷത്ത് പറയുന്നത് സത്യത്തിൽ ഒരു പുസ്തകം മാത്രമല്ല, ഉപനിഷത്ത് പറയുന്ന സത്യത്തിൽ വിദ്യയാണ്, അറിവാണ്. പക്ഷെ ആ അറിവ് ഏതിലാണോ നമ്മിലെ നമുക്ക് കൈമാറ്റം ചെയ്യുന്നത്, അതിനെയും നമ്മൾ പുസ്തകത്തെയും നമ്മളെ ഉപനിഷത്ത് പറയുന്നു. സത്യത്തിൽ ഉപനിഷത്ത് പറയുന്ന ഒരു പുസ്തകമല്ല, ഉപനിഷത്തൊരു അറിവാണ്. ഏതറിവ്? നമ്മുടെ സകലമായ ബന്ധനങ്ങളെയും ഇല്ലാതാക്കി നമുക്ക് ആത്മാനുഭവത്തെ പ്രദാനം ചെയ്യുന്ന അറിവിനെയാണ് ഉപനിഷത് എന്ന് പറയുന്നത്. അപ്പോ എത്ര ഉപനിഷത്തുകളുണ്ട്? നമ്മൾ പറഞ്ഞു ഓരോ ശാഖയ്ക്കും ഉപനിഷത്തുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോ ആയിരത്തിലധികം ഉപനിഷത്തുകൾ ഉണ്ടായിരുന്നിരിക്കണം, അതെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഏകദേശം 120 ചില ഉപനിഷത്തുകൾ ഇപ്പൊ കിട്ടുന്നുണ്ട്, അത് എത്രത്തോളം ഒഥന്റിക് ആണെന്ന് അറിയില്ല. 108 ഉപനിഷത്തുകളെ കുറിച്ചിട്ട് മുക്തികോപനിഷത് എന്ന് പറയുന്ന ശാസ്ത്രം സ്വയം പറയുന്നുണ്ട്. അത് പേരോടുകൂടി ഏതൊക്കെ ഉപനിഷത്തിലെ ഏത് വേദത്തിന്റെയാണ് എന്ന് മുക്തികോപനിഷത് സ്വയം പറയുന്നുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള ഉപനിഷത്തുകളെ ഇപ്പൊ നമ്മൾ രണ്ടായിട്ട് തിരിക്കാറുണ്ട്. ഒന്ന് എന്താണ്? പ്രധാനപ്പെട്ട ഉപനിഷത്തുകളെന്നും പിന്നെ ഉപനിഷത്തുകളെന്നും. അപ്രധാനം എന്ന് പറയാൻ പാടില്ല, പക്ഷേ പ്രധാനപ്പെട്ട ഉപനിഷത്തുകളും ഉപനിഷത്തുകളും, അതായത് ഇംഗ്ലീഷിൽ മേജർ ഉപനിഷത്ത് ആൻഡ് മൈനർ ഉപനിഷത്ത് എന്നവർ വിളിക്കും. പക്ഷേ ആ അങ്ങനെയാണ് വിളിക്കുന്നത്, മേജർ ഉപനിഷത്ത്സ്, പ്രധാനപ്പെട്ട ഉപനിഷത്തുകള്, പിന്നെ ഉപനിഷത്തുകള്. അതെന്തായി ഇങ്ങനൊരു ഒരു ഒരു തരംതിരിവ് വരാൻ കാരണം? മൈനർ ഉപനിഷത്തുകളിലെ തത്വങ്ങൾ മോശമായതുകൊണ്ടാണോ? അല്ല, ഭഗവാൻ ആദിശങ്കരാചാര്യസ്വാമികൾ എന്തിന് ഭാഷ്യം എഴുതിയോ അവയെ മേജർ ഉപനിഷത്ത് എന്ന് പറയുന്നു, അത്രേ ഉള്ളൂ. ഭഗവാൻ എന്ത് ചെയ്തു? തന്റെ തത്വശാസ്ത്രം, തനിക്ക് ഭഗവാൻ എന്താണോ പറയാനുള്ളത് അദ്വൈത വേദാന്തത്തിന്റെ ആന്തരിക തലങ്ങളെ നമുക്ക് അറിയിച്ചു തരാൻ വേണ്ടി, എന്താ പറയാ, മിനിമം എത്ര പഠിക്കണോ അതിനെയാണ് ആ ഉപനിഷത്തുകൾക്കാണ് അദ്ദേഹം ഭാഷ്യം എഴുതിയത്. അതുകൊണ്ട് അവയെ മേജർ ഉപനിഷത്ത്, പ്രധാന ഉപനിഷത്തുകൾ എന്ന് പറയുന്നു. അദ്ദേഹം എഴുതാത്തവയെ ഉപനിഷത്തുകൾ, മൈനർ ഉപനിഷത്ത് ഇംഗ്ലീഷിൽ പറയുന്നു. പക്ഷെ അതിന്റെ അർത്ഥം മൈനർ ഉപനിഷത്തുകളൊക്കെ അത്ര മോശമാണെന്നോ അതിലെ വിഷയം, പക്ഷെ ഒരുപക്ഷെ പല പല വിഷയങ്ങളിലും മേജർ ഉപനിഷത്തുകളിൽ വ്യാഖ്യാനിച്ചതിനേക്കാൾ കൂടുതൽ മൈനർ ഉപനിഷത്തുകളിൽ പറയുന്നുണ്ട്. മൈനർ ഉപനിഷത്തുകൾ മൈനർ അല്ല, പക്ഷെ ഭഗവാൻ ഭാഷ്യം എഴുതാത്തതുകൊണ്ട് മാത്രം അവയെ മൈനർ എന്ന് പറയുന്നില്ല. അതെ, അത് വിഷയ ഗാംഭീര്യം കൊണ്ടോ അറിവിന്റെ അഗാധത കൊണ്ടോ ഒന്നും മോശമൊന്നുമല്ല. അങ്ങനെ അനേകം മൈനർ, അപ്പോ ഇപ്പൊ ഈ 108 ആണെങ്കിൽ 10 കഴിഞ്ഞ ബാക്കി 98 എണ്ണോ എന്താണ് മൈനറാണ്. പക്ഷേ അതില് ഈ 10 എണ്ണം കഴിഞ്ഞിട്ട് 1 എണ്ണം കൂടിയുണ്ട്, ശ്വേതാശ്വേതരം എന്ന് പറഞ്ഞിട്ട്. ശ്വേതാശ്വേതരത്തിന് ഒരു ഭാഷയുണ്ട്, അത് ശങ്കരാചാര്യ എഴുതിയതാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. ശ്വേതാശ്വേതരത്തെയും മേജർ ഉപനിഷത്ത് എന്ന് പറയാറുണ്ട്. ബാക്കി 11 ഉപനിഷത്ത് കഴിഞ്ഞ് ബാക്കിയുള്ളവയാണ് മൈനർ ഉപനിഷത്ത് എന്ന് പറയുന്നത്. പ്ലീസ്, മൈനർ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അത് മോശമെന്നോ വിഷയങ്ങളില്ലെന്നോ ഒന്നുമല്ല. പിന്നെന്താണ്, അതില് ഭഗവാൻ ഭാഷ്യം എഴുതിയിട്ടില്ല എന്ന് മാത്രം. ഒരിക്കലും മൈനർ ഉപനിഷത്തുകള് അത് മോശമാണ് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്, ഞാനാണ് വീണ്ടും വീണ്ടും പറയുന്നത്. നമ്മൾ വ്യാഖ്യാനിക്കുകയും അതിലൊന്നും ഒന്നും ഇല്ല, അതുകൊണ്ടാണത് മൈനർ, അങ്ങനെയൊന്നുമല്ല. ചില പ്രത്യേക വിഷയങ്ങളെ കുറിച്ചിട്ട് ഒരുപക്ഷെ മേജർ ഉപനിഷത്തുകളിൽ പറഞ്ഞതിനേക്കാൾ കൂടുതലായിട്ട് മൈനർ ഉപനിഷത്തുകളിൽ വളരെ വ്യക്തമായ ചിത്രങ്ങൾ നമുക്ക് കിട്ടും. അങ്ങനെയുള്ള മൈനർ ഉപനിഷത്തുകളില് നമ്മള് നമ്മുടെ സന്ദീപനി പദ്ധതിയില് 2 ഉപനിഷത്തുകള് പൂജ്യ ഗുരുദേവൻ തന്നെ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതൊന്നാണ് കൈവല്യ ഉപനിഷത്ത്, വേറൊന്നാണ് അമൃത ബിന്ദു ഉപനിഷത്ത്. ഈ 2 ഉപനിഷത്തുകള് മൈനർ ഉപനിഷത്തുകളുടെ കൂട്ടത്തിൽ നിന്ന് നമുക്ക് നമ്മൾ പഠിക്കുന്നുണ്ടാവും ഈ നമ്മുടെ ഈ സന്ദീപനി കോഴ്സിൽ. അതില് നമ്മൾ ഇത്രയും ഇപ്പോ അല്ലേ തത്വബോധം പഠിച്ചു, ആത്മബോധം പഠിച്ചു, വിവേക് എന്താണ് എന്താണ് സാധനാപഞ്ചകം പഠിച്ചു, ഉപദേശസാരം പഠിച്ചു. ഈ 4 പുസ്തകങ്ങൾ നിങ്ങളെ ഒട്ടും കൈവിടാതെ കാത്തുകൊണ്ടേയിരിക്കണം. ഇത്രയും വരയ്ക്കും ഈ 4 ടെക്സ്റ്റുകള് നിങ്ങളുടെ ബേസിക് ടെക്സ്റ്റുകളാണ്. ഇനി ഈ ബേസിക് ടെക്സ്റ്റുകളുടെ മുകളിലാണ് നമ്മൾ ഇനി ഓരോരോ ശാസ്ത്രഗ്രന്ഥങ്ങൾ പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ബേസിക് ടെക്സ്റ്റുകൾ എപ്പോഴൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ, തത്വബോധമാകട്ടെ ആത്മബോധമാകട്ടെ, ഇതെല്ലാം വീണ്ടും 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 എന്ത് ചെയ്യണം, ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം. തത്വബോധം, ആത്മബോധം, പിന്നെ സാധനാപഞ്ചകം, ഉപദേശസാരം, ഈ 4 പുസ്തകങ്ങളും 4 ഗ്രന്ഥങ്ങളും നമുക്ക് മനഃപ്പാഠമാണ്. അത് നമ്മുടെ മനസ്സിൽ നല്ല ഉറച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇനി വിഷയങ്ങളെല്ലാം പഠിക്കണം, പെട്ടെന്ന് നമുക്കതിനെ അതിനെ ഉൾക്കൊള്ളുവാനും അതിനെ ബേസ് ചെയ്തിട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റും. ഇപ്പൊ നിങ്ങള് എന്താണ് ഉപദേശസാരം പഠിച്ചപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് അനുഭവിച്ചിട്ടുണ്ടാവും. തത്വബോധവും ആത്മബോധവും എപ്പോഴെപ്പോഴും സാധാരണ ചെയ്യുമ്പോൾ മനസ്സിൽ നിങ്ങൾ സ്വയം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ അല്ലെ ആ ആശയങ്ങൾ പതുക്കെ പതുക്കെ വിടർന്നു വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ 4 ഗ്രന്ഥങ്ങൾ നല്ലവണ്ണം നമ്മുടെ ആധാരമായിരുന്നു കഴിയുമ്പോഴേ ഈ ഇനി പഠിക്കുന്ന ഗ്രന്ഥങ്ങളെ നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ മൈനർ ഉപനിഷത്തുകളിൽ ഒന്നായിട്ടുള്ള കൈവല്യ ഉപനിഷത്താണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഈ കൈവല്യ ഉപനിഷത്ത് പറയുന്നത് അഥർവവേദീയമായ ഉപനിഷത്താണ്. അഥർവമാണ്, അഥർവത്തിലെ 4ാമത്തെ വേദമാണ് അഥർവം. അഥർവത്തിൽ ഒരുപാട് ഉപനിഷത്തുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൈനർ ഉപനിഷത്താണ് ഇത് കൈവല്യ ഉപനിഷത്ത്. അപ്പോ ഇവിടെ എന്താ ഇതിന്റെ അർത്ഥം? ഉപനിഷത്ത് പറഞ്ഞു ബ്രഹ്മവിദ്യ. ഉപനിഷത്ത് എന്ന് പറഞ്ഞ എന്താണ്? ബ്രഹ്മവിദ്യയാണ്. എങ്ങനെയുള്ള ബ്രഹ്മവിദ്യയാണ്? കൈവല്യ ഉപനിഷത്ത്. കൈവല്യ ബ്രഹ്മവിദ്യ. എന്താ കൈവല്യം ചർത്ഥം? കേവലത. കേവലത എന്ന് വെച്ചാൽ അർത്ഥം അതുമാത്രമായിരിക്കുക എന്നാണ് അർത്ഥം. കേവലം, കേവലം ചെന്നർത്ഥം വേറൊന്ന് ഇല്ലാത്തത് എന്നർത്ഥം അല്ലെ? കേവലം ചില വേറൊന്നും, ദസ് നത്തിങ് അതർ, അതല്ലാതെ വേറൊന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ് കേവലം എന്ന് പറയുന്നത്. സംസ്കൃതത്തിൽ രണ്ട് കാര്യങ്ങളുണ്ട് അല്ലെ, ഇംഗ്ലീഷിൽ രണ്ട് പദങ്ങൾ ഉപയോഗിക്കും. ഒന്ന് ലോൺലി, അനദർ ലോൺലിനെസ്. ഒന്ന് ഏകാകിത്വം, വേറൊന്ന് ഏകാന്തത. ഏകാകിത്വവും ഏകാന്തതയും പലരും വിചാരിക്കുന്നത് പോലെ വേദാന്തം പലരും വിചാരിക്കുന്ന അയ്യോ കഷ്ടം ഏകാകിയായി തീരുകയാണ്. അല്ല, നമ്മള് വേദാന്ത പഠനത്തിലൂടെ ഏകാകിയായി തീരുകയല്ല ചെയ്യുന്നത്, പിന്നെയോ ഏകാന്തനായി തീരുകയാണ്. ഇതെന്തതിൽ വ്യത്യാസം? ഏകാകി എന്ന് പറയുന്നത് വളരെ പേടിപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ വിചാരിച്ചു ഈ വലിയ ആശ്രമം, ഈ ആശ്രമം നമ്മൾ ഒരാൾ മാത്രം അങ്ങനെ ജീവിക്കുക, പക്ഷേ ആശ്രമം പോട്ടെ, ഈ ലോകത്തിൽ നമ്മൾ മാത്രം, ബാക്കി എല്ലാവരും ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒരാളെയും കാണാനില്ല, ജീവിക്കാൻ പറ്റുമോ? വലിയൊരു ചലഞ്ചായിരിക്കും. ഏകാകി, ഓ ഒറ്റപ്പെടുക, ലോൺലിനെസ്. ലോൺലിനെസ് എന്ന് പറയുന്നത് വലിയൊരു ഒരു വേദനയാണ്. ലോകത്ത് നിന്ന് ആധുനിക മനുഷ്യനെ ഏറ്റവും കൂടുതൽ വേട്ടയാടുന്ന ഒരു കാര്യമാണ് ലോൺലിനെസ്. ലോൺലിനെസ് എന്ന് വെച്ചാൽ ഒറ്റപ്പെടൽ, തനിക്ക് ആരുമില്ല എന്ന ഒരു തോന്നൽ, ഒരു വേദന. അതാണോ കേവലത? അല്ല അല്ലെ. കൈവല്യം ലോൺലിനെസ് അല്ല. പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നത് പോലെ വേദാന്തം ലോൺലിനെസ് അല്ല, പിന്നെയോ ഏകാന്തതയാണ്. എന്താ ഏകാന്തതയും ഏകാകിത്വവും തമ്മിലുള്ള വ്യത്യാസം? ഏകാന്തത എന്ന് പറഞ്ഞാൽ താൻ മാത്രമേ, ഏകം മാത്രമേ ഉള്ളൂ എന്ന അറിവാണ്. ഏകം മാത്രമേ ഉള്ളൂ, ഒന്നു മാത്രമേ ഉള്ളൂ, അതാരാണ്? തന്റെ ബോധമാണ്. അപ്പോ നിങ്ങൾക്ക് ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഇടയിലും ഏകാന്തമായിട്ടിരിക്കാൻ പറ്റും. എന്തുകൊണ്ട്? ഞാനെന്നും നിങ്ങളെന്നും രണ്ടായി കാണുമ്പോഴാണ് എല്ലാ ഡിസ്റ്റർബൻസും. ഞാനും നിങ്ങളും ഒന്നു തന്നെയാണ് എന്നറിയുന്നതോടുകൂടി, എന്നിൽ നിന്ന് അന്യമായിട്ടൊന്നും ഈ ലോകത്തില്ലാത്തതാകുന്നതോടുകൂടി ഞാൻ ഏകാന്തേ സുഖമാസ്യതാം അല്ലേ? അതാണ് നമ്മൾ പറഞ്ഞത്, ഏകാന്തേ എന്നാണ് പറഞ്ഞത്. അല്ലാണ്ടില് ഏകാകിയായിട്ട് എന്നല്ല, ഏകാകിയായിട്ട് സുഖമായിരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? മനുഷ്യനൊരു സമൂഹ ജീവിയാണ്. സമൂഹമില്ലാത്ത മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഏകാകിയാവലല്ല, ഏകാന്തനാവുകയാണ്. എന്നുവെച്ചാലോ, എല്ലാം ആയിരിക്കുന്നത് താനാണ് എന്ന അറിവിൽ, അനുഭൂതിയിൽ ജീവിക്കലാണ് ഏകാന്തത. ഏകാന്തേ സുഖമാസ്യതം, ആ ഏകാന്തേ ഉള്ള സുഖമാണ് കൈവല്യം. അതാ ഞാൻ പറഞ്ഞത്, പിടിച്ചതൊക്കെയാണ് ഏകാന്തേ സുഖം അല്ലേ. ഈ ഏകാന്തമായിട്ടുള്ള സുഖം എന്താ? അതിനെയാണ് കൈവല്യം. കേവലത, കേവലത എന്ന് വെച്ചാലോ രണ്ടു അദ്വൈതം. കേവലം, അദ്വൈതം, ചതുർത്ഥം എന്നുവെച്ചാലോ ജാഗ്രത് സ്വപ്ന സുഷുപ്തികൾക്ക് അതീതമായിരിക്കുന്ന, ജാഗ്രതത്തിനെയും സ്വപ്നത്തെയും സുഷുപ്തിയെയും പൊതിഞ്ഞിരിക്കുന്ന ബോധത്തെയാണ് കേവലം എന്ന് പറയുന്നത്. എല്ലാ ദ്വൈതങ്ങൾക്കും ആധാരമായിരിക്കുന്ന അദ്വൈതത്തെയാണ് കേവലം എന്ന് പറയുന്നത്. എല്ലാത്തിനുമുള്ളിൽ നിറഞ്ഞിരിക്കുന്ന ബോധത്തെയാണ് കേവലം എന്ന് പറയുന്നത്. അപ്പോ കൈവല്യം ചലോ ഈ കേവലതയുടെ ഭാവം, കേവലതയുടെ ഭാവത്തെയാണ് കൈവല്യം എന്ന് പറയുന്നത്. ചലോ ഒന്നേ ഉള്ളൂ എന്ന അനുഭവം, ഒന്നേ ഉള്ളൂ എന്ന അനുഭവമാണ് കൈവല്യം. എല്ലാ പാരതന്ത്രങ്ങളെയും പരതകളെയും എല്ലാ രണ്ടാമത്തെ ഭാവങ്ങളെയും രണ്ടെന്ന ഭാവത്തെയും ഉപേക്ഷിച്ച് അപരനായി ഒന്നുമില്ല, അപരനായി താനല്ലാതെ വേറൊന്നുമില്ല എന്ന അനുഭവത്തെയാണ് കൈവല്യം എന്ന് പറയുന്നത്. അതിനെയാണ് പരമമായ സ്വാതന്ത്ര്യം അല്ലേ, അതാണ് പരമമായ സ്വാതന്ത്ര്യം. അതല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ളതൊന്നുമല്ല. പരമമായ സ്വാതന്ത്ര്യം എന്താണ്? സർവം കല്യുതം ബ്രഹ്മ തദേവാഹമസ്മി, ഈ ലോകത്ത് ബ്രഹ്മമേ ഉള്ളൂ, അതാണ് ഞാൻ എന്ന അറിവ്, അറിവല്ല അനുഭവം. ശരിക്കും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അപ്പൊ എന്തൊരു നോക്കൂ, എന്തൊരു സ്വാതന്ത്ര്യമാണ്! ഈ ലോകത്ത് നമ്മൾ തടയാനായിട്ട് പിന്നെ ഒന്നുമില്ല അല്ലേ. തടയുന്നത് എന്താ? തന്നിൽ നിന്ന് വ്യത്യസ്തമായതാണ് തന്നെ തടയുന്നത്. അങ്ങനെ തന്നിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നുമില്ലെന്ന് അറിയുമ്പോൾ നമ്മൾ ഈ ഏകമായിരിക്കുന്ന സുഖത്തിൽ ഏകാന്തമായിട്ട് നമുക്ക് നിഷ്ഠയോടെ ജീവിക്കാൻ സാധിക്കും. അതാണ് കേരളത, അതാണ് ഏകാന്തത. ഏറ്റവും ഏറ്റവും മനോഹരമായ ഒരു ഉപനിഷത്ത്. മറ്റ് പല ഉപനിഷത്തുകളിലും ഒരുപാട് കഥകൾ അത് ഇത് പല കാര്യങ്ങളും ഉണ്ടാവും, പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നുമില്ല. നേരിട്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വലിയ ഉപനിഷത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. എന്തായാലും നമുക്ക് ഒരു ഉപനിഷത്തിലേക്ക് പ്രവേശിക്കാൻ മുമ്പ് ഒരു നിമിഷം മക്കളടച്ച് നമ്മൾ ആദ്യമായിട്ടൊരു പിടിച്ചു പിടിക്കാൻ പോവാം. ഗുരുദേവനോട്, നിങ്ങളുടെ ഇഷ്ടദേവതയോട്, ഇഷ്ടങ്ങളുടെ ഗുരുവിനോട്, ഭഗവാനോട് പ്രാർത്ഥിക്കുക. നമ്മുടെ മനസ്സ് ഈ ഉപനിഷത്തിൻ്റെ യഥാർത്ഥ അർത്ഥതലങ്ങളിലേക്ക് പോകാൻ, ഇതിൻ്റെ യഥാർത്ഥമായ ആശയത്തെ ഗ്രഹിച്ച് നമുക്ക് അതായി തീരാൻ ഈശ്വരൻ്റെയും ഗുരുവിൻ്റെയും അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുമെന്ന് ആദ്യം പ്രാർത്ഥിക്കണം. ഉപനിഷത്തുകളെല്ലാം ആരംഭിക്കുന്നത് ഒരു ശാന്തി മന്ത്രത്തിലാണ്. ഏത് ഉപനിഷത്താണെങ്കിലും ഒരു ശാന്തിയിലാണ് ആരംഭിക്കുന്നത്. എന്തുകൊണ്ട്? ശാന്തമായ മാത്രമേ ഉപനിഷത്ത് അറിയാൻ സാധിക്കുള്ളൂ. എപ്പോഴാണോ നമ്മുടെ മനസ്സ്, നമ്മുടെ ബുദ്ധി, നമ്മൾ ശാന്തരാകുന്നത്, ആ ശാന്തിയായ ശാന്തമായ മനസ്സിലാണ് ഉപനിഷത്തിൻ്റെ ആവിർഭാവം ഉണ്ടാകുന്നത്. അപ്പോൾ ഉപനിഷത്ത് എന്ന് പറയുന്നത് കുറെ ഇൻഫോർമേഷൻസ് മാത്രമല്ല, മറിച്ച് ഉപനിഷത്ത് എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞ ബ്രഹ്മവിദ്യയാണ്, അനുഭവമാണ്. അതെപ്പോഴേ ഉണ്ടാവുള്ളൂ? അത് മനസ്സ് ശാന്തമാകുമ്പോൾ, ബുദ്ധി ശാന്തമാകുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ നമ്മളിനി കൂടുതൽ ഉപനിഷത്ത് പഠിക്കുമ്പോൾ കാണാം, അത് പ്രശ്നോപനിഷത്താകട്ടെ, നമ്മൾ ഗുരുവിൻ്റെ അടുത്ത് പോകുമ്പോൾ ഗുരു അതെന്താ പറഞ്ഞ, ഇവിടെ കുറച്ച് കാലം താമസിക്കൂ, ആശ്രമത്തിൽ കുറച്ച് കാലം താമസിക്കൂ എന്നാണ്. ഇന്ദ്രനും വിരോചനും പഠിക്കാൻ പോയി, പറഞ്ഞു 100 വർഷം താമസിച്ചാൽ മതി. 100 വർഷം പോയിട്ട് 100 ദിവസം തമാ 100 വർഷം താമസിച്ചു. 100 വർഷം താമസിച്ചിട്ടാണ് ഇന്ദ്രനും വിരോചനനും ചോദ്യം ചോദിക്കാൻ അനുവദിച്ചത്. അപ്പോ ആദ്യം എന്ത് ചെയ്യണം? ഈ ഉപനിഷത്ത് എന്ന് പറയുന്നത് വെറുതെ ഒരു എന്താ പറയാ, നമ്മൾ ഇത്രയും പഠിച്ചതുപോലുള്ള അറിവല്ല. പിന്നെയോ ഉപനിഷത്തിന് സത്യത്തില് അല്ലെ, ഇന്നത്തെ ഗുരുദേവൻ പറയും, യു ക്യാൻ നോട്ട് അല്ലെ, ഒരിക്കലും വിസ്ഡത്തെ കൊടുക്കാൻ പറ്റില്ല, വിസ്ഡത്തെ എടുക്കാനേ പറ്റുള്ളൂ. ഇൻഫോർമേഷൻസ് കൊടുക്കാം, ഉപനിഷത്ത് ഒരു ഇൻഫോർമേഷൻസ് അല്ല. ഉപനിഷത്ത് എന്താണ്? അത് വിസ്ഡമാണ് അല്ലേ, അത് അനുഭൂതിയാണ്. അപ്പോ ഈ അനുഭൂതിയെ എടുക്കണമെന്ന് എന്ത് ചെയ്യണം? നമ്മൾ അതിന് തയ്യാറാണ്. നമ്മുടെ ശരീരം, നമ്മുടെ ഇന്ദ്രിയങ്ങള്, നമ്മുടെ മനസ്സ്, നമ്മുടെ ബുദ്ധി അതിന് തയ്യാറാകുമ്പോൾ മാത്രമേ നമുക്കിതിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ, അതിനെ ആഗിരണം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ വെള്ളം ഉണ്ടെങ്കിൽ അവിടെ സ്പോഞ്ച് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റുന്നു? ആ സ്പോഞ്ച് ആ വെള്ളത്തെ ആഗിരണം ചെയ്യുന്നത് പറഞ്ഞു. ഈ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം? ഈ അറിവിനെ, ഈ അനുഭൂതിയെ ആഗിരണം ചെയ്യാൻ പറ്റണം. അങ്ങനെ ഈ അറിവിനെ ആഗിരണം ചെയ്യണമെങ്കിലോ നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ ബുദ്ധിയൊക്കെ അതിന് തയ്യാറാകണം. അതിനു വേണ്ടിയിട്ടാണ് ഉപനിഷത്തുകളുടെ എല്ലാം ആരംഭത്തിൽ ഒരു ശാന്തിപാഠം, ഒരു പ്രാർത്ഥന. ശാന്തിപാഠങ്ങളെല്ലാം പ്രാർത്ഥനകളാണ് അല്ലേ. എന്താ പ്രാർത്ഥന എന്നുള്ള പദത്തിന്റെ അർത്ഥം? പ്രകർഷമായ അർത്ഥന. പ്രാർത്ഥന പ്രകർഷമായ അർത്ഥനയാണ് അർത്ഥനത്തെയാണ് പ്രാർത്ഥന എന്ന് പറയാൻ. എന്താ ഈ പ്രകർഷമായ അർത്ഥന എന്ന് ചെന്ന അർത്ഥം അല്ലേ? പ്രകർഷമായ അർത്ഥന നമുക്കറിയാം പ്രാർത്ഥന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈശ്വരനോടുള്ള അപേക്ഷ അല്ലേ. അപ്പോ പ്രാർത്ഥനാ നിർഭരമായ ഒരു മനസ്സിന് മാത്രമേ ഇത്തരമുള്ള സൂക്ഷ്മ വിഷയങ്ങളെ ആഗിരണം ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ബുദ്ധി ഇപ്പൊ നോക്കൂ, വളരെ വലിയ ബുദ്ധിമാന്മാരുണ്ടാവുമായിരിക്കും, പക്ഷെ ഈ ഈ ആത്മീയ വിഷയങ്ങളെ അറിയണമെങ്കിൽ ബുദ്ധിപൂർവ്വത മാത്രം പോരാ, പിന്നെയോ ബുദ്ധിക്ക് എളിമയുണ്ടാകണം. ഇവിടെയാണ് സയൻസും ആത്മീയ ശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസം. സയൻസിലൊരു ഏതെങ്കിലും സയൻസ് തുടങ്ങും പ്രാർത്ഥിച്ചാണോ തുടങ്ങുന്നത്? അല്ല. എന്തുകൊണ്ട്? സയൻസ് ഒരു യുദ്ധമാണ്, പ്രകൃതിയെ കീഴടക്കാനുള്ള യുദ്ധമാണ് സയൻസ്. പക്ഷേ ആത്മീയ ശാസ്ത്രം ഒന്നിനെയും കീഴടക്കാനുള്ളതല്ല, അത് വലിയൊരു എളിമയിൽ നിന്നാണ്. ശാസ്ത്രം സയൻസ് ഔദ്ധത്യത്തിൽ നിന്നുണ്ടാകുമ്പോൾ ആത്മീയ ശാസ്ത്രം എളിമയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. നമ്മൾ എത്രത്തോളം എളിമയുള്ളവരാകുന്നുവോ, എത്രത്തോളം വിനയശീലരാകുന്നുവോ, അത്രത്തോളം നമ്മിലേക്ക് ആത്മീയ ശാസ്ത്രം നമുക്ക് ആഗ്രഹം ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് നമ്മൾ അല്ലേ ദിവസവും എന്ത് ചെയ്യണം? മാതാപിതാക്കളെ നമസ്കരിക്കണം, ഈശ്വരനെ നമസ്കരിക്കണം, ആചാര്യന്മാരെ നമസ്കരിക്കണം. ഇതിനു വേണ്ടിയിട്ടാ, അപ്പൊ മാത്രമേ താണനിലത്തെ നീരോടും. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ നമസ്കരിക്കാൻ മനസ്സിൽ വിഷമം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് നോക്കുക, എന്തുകൊണ്ടായിരിക്കും? തീർച്ചയായിട്ടും എന്തോ വലിയ ബ്ലോക്ക് നമ്മുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മള് ഈശ്വരനെ നമസ്കരിച്ചുകൊണ്ട് ഈശ്വരനൊന്നും കിട്ടാനില്ല, നമ്മൾ ഗുരുവിനെ നമസ്കരിച്ചതുകൊണ്ട് ഗുരുവിനൊന്നും കിട്ടാനില്ല, കിട്ടുന്ന ആർക്ക? നമുക്ക്. എപ്പോഴും മനസ്സിൽ ആ ബോധം ഉണ്ടാവണം. നമ്മൾ നമസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അത് നമുക്ക് നമ്മുടെ ഉള്ളിൽ എളിമയുണ്ടാവാൻ വേണ്ടി. എന്തുകൊണ്ട്? ഈ എളിമയിൽ നിന്ന് മാത്രമേ നമുക്ക് ആത്മീയമായ വികാസം സാധ്യമാകൂ. ഇപ്പൊ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? ഈ എളിമ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഒന്ന്. രണ്ടാമത്, നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് സത്യത്തിൽ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ സാധിക്കുന്ന ഒരു വിഷയമല്ല. അതായത് ഫിസിക്സോ മാത്തമാറ്റിക്സോ അല്ലെങ്കിൽ കെമിസ്ട്രിയോ ബയോളജിയോ ഒക്കെ പഠിക്കുന്നത് പോലെ ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിഞ്ഞ് അനുഭവിക്കാവുന്ന ഒരു വിഷയമല്ല ആത്മീയ ശാസ്ത്രം. പിന്നെയോ, അതൊരു ഇൻട്യൂട്ടീവ് നോളേജാണ്. ഇൻട്യൂട്ടീവ് നോളേജ് എന്നർത്ഥം നമ്മുടെ ഉള്ളിൽ സ്വയം പ്രകാശിക്കേണ്ട ഒരറിവാണ്. അതായത് പുറമെ നിന്ന് എടുക്കുന്ന ഒരു അറിവല്ല, പിന്നെയോ നമ്മുടെ ഉള്ളിലുള്ളത് തെളിയലാണ്. അപ്പൊ വളരെ വ്യത്യാസമുണ്ട്. പുറത്ത് നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ പഠിക്കുന്നവരല്ല, ഒരുപാട് ഇൻഫോർമേഷൻസിനെ നമ്മൾ സ്വീകരിക്കുക ചെയ്യുന്നത്. ഇവിടെയോ നമ്മുടെ ഉള്ളിലുള്ളതിനെ പ്രകാശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രാർത്ഥന, അതായത് നമ്മുടെ ഉള്ളിലുള്ളതിനെ, അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ടൊന്നും മനസ്സിനെ കൊണ്ടുപോലും ബുദ്ധിയെ കൊണ്ടുപോലും അറിയാൻ സാധിക്കാത്തതായൊരു വിഷയത്തിലേക്കാണ് നമ്മൾ ഉപനിഷത്തിന്റെ പഠനത്തിൽ പ്രവേശിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ആ പൂർണമായിരിക്കുന്ന ചിദ്രൂപന്റെ, പരമാത്മാവിന്റെ വിശേഷമായ ഒരു അനുഗ്രഹം, ഒരു കൃപ, അതുകൊണ്ട് മാത്രമേ ഈ വിഷയങ്ങൾ നമുക്ക് സത്യത്തിൽ മനസ്സിലാകുള്ളൂ. അല്ലെങ്കിലോ നമ്മൾ വളരെ ഉപരിപ്ലവമായി മാത്രം അതിൻ്റെ വെറും ചില ശബ്ദങ്ങൾ മാത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, നമുക്കതിനെ ഫീൽ ചെയ്യാൻ പറ്റില്ല, നമുക്കതിനെ ആഗിരണം ചെയ്യാൻ പറ്റില്ല, നമുക്കതിനെ അനുഭവിക്കാൻ പറ്റില്ല. നമുക്കെന്ത് വേണം? നമുക്ക് പൂർണതയുടെ സഹായം വേണം. ഇപ്പം നമ്മൾ എങ്ങനെയുള്ള അവസ്ഥയിലാണ്? മനസ്സാണ്, ബുദ്ധിയാണ്, ജീവനാണ് ഞാനെന്ന് വിചാരിക്കുന്ന നമുക്ക് ആ പൂർണതയുടെ ഒരു വിശേഷമായ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പൂർണതയുടെ ശാസ്ത്രം അല്ലേ, ഇത് പൂർണതയുടെ ശാസ്ത്രം, അപൂർണതയുടെ ശാസ്ത്രമല്ല. ലോകത്തിലെ ശാസ്ത്രങ്ങളെല്ലാം, അറിവുകളെല്ലാം അപൂർണതയുടേതാണ്. അതെന്തുകൊണ്ട്? നോക്കൂ, 100 വർഷം നിങ്ങൾ വെറുതെ നിങ്ങളുടെ ഫിസിക്സും കെമിസ്ട്രിയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഒരു 500 വർഷങ്ങൾക്ക് മുമ്പ് എന്താണോ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയൊക്കെ പറഞ്ഞത് അതിൽ നിന്ന് ഘടകവിരുദ്ധമായിട്ടുള്ള തിയറീസാണ് ഇന്ന്. ഇനി 1500 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാലും ഇന്ന് വ്യത്യാസമായിരിക്കും. എന്തുകൊണ്ട്? ഇത് ലോകത്തെക്കുറിച്ചുള്ള ശാസ്ത്രം, ലോകം എങ്ങനെയുള്ളതാ, മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അതെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോന്നുണ്ട്. അപ്പോ ആദ്യമായിട്ട് പ്രകാശത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴ് ആദ്യമായിട്ട് പ്രകാശം എന്താണെന്നാ പറഞ്ഞത് അവര്? അത് കണങ്ങളാണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു പ്രകാശം നേർരേഖയിൽ സഞ്ചരിക്കുന്ന ഒരു സാധനമാണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ഈ നേർരേഖയിലല്ല, അതിങ്ങനെ ഒരു ഒരു തരംഗങ്ങളായിട്ടാണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു തരംഗവും അല്ല നേർരേഖയിലും അല്ല, അത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ്സ് പോലെയാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ അവസാനം പറഞ്ഞ എന്താ, എന്താ പറയാൻ പറ്റില്ല എന്ന്. ഇങ്ങനെയാണ്, അവിടേക്കാണ് ശാസ്ത്രം എത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങള് എപ്പോഴെങ്കിലും പഠിച്ച് പഠിച്ച് വരും, ശാസ്ത്രം അവസാനം എത്തിച്ചേരുന്നത് എന്താ, അവർ ഈ ഒരു അറിവിലേക്കാണ്. എന്താണിതെന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഞാൻ ഈ ഈ വാച്ചിനെ വീക്ഷിക്കുന്ന സമയത്ത്, ഇത് ഫിസിക്സാണ് ഞാൻ പറയണേ കേട്ടെ, ഫിസിക്സിന്റെ അഭിപ്രായത്തിൽ ഈ വാച്ചിനെ ഞാൻ വീക്ഷിക്കുമ്പോൾ ഇതിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് വ്യത്യാസപ്പെടുന്നുണ്ടെന്ന് അവിടെ. അതായത് ഞാൻ ആരും വീക്ഷിക്കാത്ത സമയത്തെ ഒരു വസ്തുവിൻ്റെ വസ്തുവിൻ്റെ ഊർജഘടനയും ഒരാൾ വീക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന ഘടനയും വ്യത്യാസമുണ്ടെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാം ദൃഷ്ടി സൃഷ്ടിവാദം, സൃഷ്ടി ദൃഷ്ടിവാദം എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ പതുക്കെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പേടിപ്പിക്കേണ്ട വെച്ചിട്ട് ഇങ്ങനെ ഞാൻ പഠിക്കും പതുക്കെ പതുക്കെ. ഈ പ്രപഞ്ചം കണ്ടതിൽ നിന്നുണ്ടാവുകയാണോ ഉള്ളതിനെ കാണുകയാണോ? ഇതാണത്തിന്റെ വലിയൊരു ചോദ്യമാണ്. അതായത് ഞാൻ ഈ വാച്ചിനെ, വാച്ച് ഉള്ളത് കൊണ്ട് ഞാൻ കാണുകയാണോ, ഞാനുള്ളത് കൊണ്ട് വാച്ച് കാണപ്പെടുകയാണോ? ദൃഷ്ടി സൃഷ്ടിവാദം, സൃഷ്ടി ദൃഷ്ടിവാദം ഏതാണ്? ചിന്തിക്കാൻ പതുക്കെ 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 കുറച്ച് 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 വരുമ്പോ അപ്പോ പറഞ്ഞു വന്ന എന്താ വെച്ചാൽ, ഇങ്ങനെയുള്ള വിഷയങ്ങൾ, അതിസൂക്ഷ്മങ്ങളായിരിക്കുന്ന വിഷയങ്ങൾ, ആ വിഷയങ്ങൾ നമുക്ക് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിന് ഒരു പ്രത്യേകമായ നൈർമല്യം ഉണ്ടാകണം, മനസ്സിന് പ്രത്യേകമായൊരു പരിശുദ്ധി ഉണ്ടാകണം. ആ പരിശുദ്ധി എവിടുന്നേ ഉണ്ടാവുള്ളൂ? എളിമയിൽ നിന്നേ ഉണ്ടാവുള്ളൂ. ആ എളിമ പ്രാർത്ഥനയിലേ ഉണ്ടാവുള്ളൂ. അപ്പോ ഇപ്പൊ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിക്കുന്നത് ഈ എളിമയ്ക്ക് വേണ്ടിയിട്ടാണ്, പ്രാർത്ഥിക്കുന്നത് ഈ പരിശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്, പ്രാർത്ഥിക്കുന്നത് ഈ പരിപൂർണതയുടെ സഹായത്തിന് വേണ്ടിയിട്ടാണ്. ഇനി പ്രാർത്ഥിക്കുന്ന എന്തിനാ? വഴി തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നമ്മുടെ ഒരു വിഷയം പഠിക്കണു, ആ വിഷയം പഠിക്കുന്ന ആ വിഷയം നമുക്ക് മനസ്സിലായില്ല ചോദം. നമ്മൾ ഒരു വിഷയം പഠിക്കുന്ന ആ വിഷയം നമുക്ക് മനസ്സിലായില്ല, ഒരു കുഴപ്പമില്ല. എന്തുകൊണ്ട്? നമുക്ക് വീണ്ടും പഠിക്കാം അല്ലേ. നമുക്കൊരു വിഷയം മനസ്സിലായില്ല, വീണ്ടും പഠിക്കാം. എന്നിട്ട് മനസ്സിലായില്ല, വീണ്ടും പഠിക്കാം. ഇപ്പൊ മനസ്സിലായില്ല, 10 വർഷത്തിന് ശേഷം മനസ്സിലായേക്കാം, കുഴപ്പമില്ല. എന്താണ് അപകടം? ഒരു വിഷയത്തെ തെറ്റായി ധരിക്കലാണ് അപകടം. വിഷയത്തെക്കുറിച്ചിട്ടുള്ള മിഥ്യാജ്ഞാനം, അതിനെ തെറ്റായിട്ട് ധരിക്കുക, വിപരീതമായിട്ട് ധരിക്കുക, അത് വലിയ അപകടം ഉണ്ടാക്കും. ഒരു വിഷയത്തെ തെറ്റായി ധരിച്ചു നമ്മൾ, അപ്പൊ എന്ത് പറ്റും? തെറ്റായി ധരിച്ചത് കൊണ്ട് നമുക്ക് സംശയം ഉണ്ടാവില്ല. ധരിച്ചു കഴിഞ്ഞു, ധരിക്കാത്തൊരു വിഷയത്തെ ഒരു സംശയം ഉണ്ടാവും, നമുക്ക് മനസ്സിലായില്ല, നമുക്ക് സംശയം ഉണ്ടാവും. പക്ഷേ തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാലോ പിന്നെ സംശയം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അതിനെ തിരുത്താൻ പുറപ്പെടുകയില്ല. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ശാസ്ത്രത്തെ തെറ്റിദ്ധരിക്കാതിരിക്കുക. ധരിച്ചില്ലേ, കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് മനസ്സിലാവും. പക്ഷേ തെറ്റിദ്ധരിച്ചാലോ അപകടമാണ്. അതുകൊണ്ട് ഭഗവാനെ നിങ്ങൾക്ക് വഴി തെറ്റരുതേ. അതായത് എന്താണോ പരമാത്മാവ് നമ്മളോട് സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെ ആചാര്യന്റെ മനസ്സിൽ തോന്നണം അല്ലേ. ആചാര്യന്റെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അത് ഞങ്ങളുടെ മനസ്സിൽ പ്രതിഫലിതമാകണം. അല്ലാതെ ഈശ്വരൻ ഒന്ന് പറയാൻ ഉദ്ദേശിച്ചു, അത് ആചാര്യൻ വേറൊരു വിധത്തിൽ മനസ്സിലാക്കി, എന്നിട്ടോ അത് പറഞ്ഞ് കേട്ട ശിഷ്യന്മാർ വേറെ ഏതോ വിധത്തിൽ മനസ്സിലാക്കി, അതോടുകൂടി ശാസ്ത്രം എന്തായി? ശാസ്ത്രം നശിച്ചു പോകും. ഈശ്വരൻ പറയാൻ ഉദ്ദേശിച്ചൊന്ന് അത് ആചാര്യൻ മനസ്സിലാക്കുന്ന വേറൊരു വിധത്തില്, അത് കഴിഞ്ഞിട്ട് അത് പറഞ്ഞിട്ട് ശിഷ്യന്മാര് മനസ്സിലാക്കുന്ന വേറെ ഏതോ വിധത്തിൽ, അങ്ങനെ ആയാൽ ശാസ്ത്രം ഭ്രഷ്ടമാകും, ശാസ്ത്രം നശിക്കാൻ തുടങ്ങും. അതിനാണ് നമുക്ക് എപ്പോഴും എന്തിനു വേണമെന്ന് പറയുന്നത്, നമ്മൾ പരമ്പരയാൽ പഠിക്കണം. അല്ലാതെ ഒരു ആചാര്യന് തൻ്റെ മനസ്സിൽ തോന്നിയത് പറയുന്നത് അത് ചിലപ്പോൾ കുറെ മനസ്സ് കുറെ കഴിയുമ്പോൾ മാറിപ്പോവും അല്ലേ. വളരെ ബുദ്ധിമാന്മാരായിട്ടുള്ള ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകൾ 20-ാം നൂറ്റാണ്ടിൽ നമ്മൾ കണ്ടു, വളരെ ശ്രേഷ്ഠന്മാരാണ്. അവരുടെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാം അല്ലേ. പക്ഷേ അവർ വളരെ ഗംഭീരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു. പക്ഷെ ആ പ്രവർത്തനങ്ങൾ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. അതൊക്കെ നല്ല വലിയ നദി പോലെ ഒഴുകി പതുക്കെ 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 ഉറവ വെറ്റി സാധനങ്ങനെ മരുഭൂമിയിലെ കാനൽ ജലം പോലെ ഇല്ലാതായി പോകുന്നു. എന്തുകൊണ്ട്? ഒരു മഹാപ്രതിഭകളായിരുന്നു. അവരുടെ പ്രഭാഷണം കേട്ടിരുന്നു കഴിഞ്ഞാൽ ആ നമ്മളിപ്പോൾ അവിടെ എത്തിയെന്ന് തോന്നും. പക്ഷെ അവര് അത് അവരുടെ ചിന്തയായിരുന്നു. അവരൊരിക്കലും പരമ്പരയെ ആശ്രയിച്ചിട്ടല്ല നിന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന എന്താണ്? ഈ അറിവ് പരമ്പരാഗതമാകണം. എന്തുകൊണ്ട്? അതെ, ഒരു ആചാര്യന് തോന്നി പറയല്ല അല്ലേ. ആചാര്യൻ എന്ത് ചെയ്യണം? ആചാര്യന്റെ ആചാര്യൻ എന്ത് പറഞ്ഞു പോകും അല്ലേ. അതെവിടെ ആണോ? സദാശിവനിൽ നിന്ന് തുടങ്ങി ശങ്കരാചാര്യനിലൂടെ നമ്മളുടെ ആചാര്യനിൽ എത്തി നിൽക്കുന്ന പരമ്പര, ഈ പരമ്പരാഗത ജ്ഞാനമാകണം നമുക്ക് മനസ്സിലാവേണ്ടത്. അതിൻ്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് നമുക്ക് സ്വയം സ്വതന്ത്രമായി ചിന്തിക്കാം. പക്ഷെ അല്ലാതെ എല്ലാ ഈ പരമ്പരകളെ തകർത്തെറിഞ്ഞുകൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് മിക്കവാറും ചെന്നെത്തുന്നത് ഭ്രാന്തി ദർശനങ്ങളിലായിരിക്കും. നിങ്ങൾക്ക് ഭ്രാന്തി ദർശനങ്ങളുണ്ടോ? ഒരുപാട് ഫോളോവേഴ്സ് നിങ്ങൾക്കുണ്ടാവും. എന്തുകൊണ്ട്? ലോകം ഭ്രാന്തമാണ്, സത്യം. നിങ്ങൾ വേദാന്തം ശാസ്ത്രം ഏതു പ്രകാരമാണോ അപ്രകാരം പറഞ്ഞു കഴിഞ്ഞാൽ അതേ ആളുകളൊന്നും വരില്ല. പക്ഷെ ഇതിനൊക്കെ എതിരായിട്ട് പറഞ്ഞു നോക്കൂ, പറഞ്ഞു നോക്കൂ, ലക്ഷക്കണക്കിന് ആൾക്കാർ നിങ്ങൾക്ക് ഫോളോവേഴ്സ് ഉണ്ടാവും. പക്ഷെ എന്താ, കുറച്ചു കാലം ഈ വരുന്നവരെങ്ങനെയാണ്? അല്ലെ, ലോകം പൊതുവേ ഭ്രാന്തമാണ്. അപ്പൊ ഭ്രാന്തമായ ലോകത്തിന് ഭ്രാന്തമായ ദർശനങ്ങളോടെ പ്രത്യേകമായ ഒരു ആകർഷണം ഉണ്ടാവും. പക്ഷെ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ പോപ്പുലാരിറ്റി അല്ല, നിങ്ങളുടെ സത്യതയുടെ ആധാരം. ചില ആളുകൾ വളരെ പോപ്പുലർ ആയിരിക്കും. പോപ്പുലർ ആയതുകൊണ്ട് അവർ പറയുന്ന മുഴുവൻ സത്യമായിക്കൊള്ളണമെന്നില്ല. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ നമ്മൾ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ ഈ വഴി തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണോ ഉപനിഷത്ത് പറയുന്നത് അത് ആചാര്യന്റെ മനസ്സിലൊലിക്കണം. ആചാര്യന്റെ മനസ്സിലൊലിച്ചത് അതെന്റെ മനസ്സിൽ അതുപോലെ പ്രതിഫലിതമാകണം. അപ്പൊ മാത്രമേ നമുക്ക് ഈ ഇതെന്താണ്, സത്യത്തിൽ എന്താണോ ഉപനിഷത്ത്, ഉപനിഷത്ത് പറയാ ചില ബ്രഹ്മം ഈശ്വരൻ എന്താണ്, ഈശ്വരനുമായുള്ള സംവാദമാണ് ഉപനിഷത്ത്. ഈശ്വരൻ നമ്മളോട് നേരിട്ട് സംസാരിക്കുകയാണ് ഉപനിഷത്തിലൂടെ. ഗീതയിലും മറ്റേ പ്രകടനഗ്രന്ഥങ്ങളിലും അങ്ങനെയല്ല. ബ്രഹ്മസൂത്രത്തിലോ ഗീതയിലോ പ്രകടനഗ്രന്ഥങ്ങളിലോ അങ്ങനെയല്ല. അങ്ങനെ ഒരു ഒരു മീഡിയേറ്റർ നടുക്കുണ്ട് അല്ലേ. ഇപ്പോ ഭഗവാൻ അർജുനനോട് പറഞ്ഞ് നമ്മൾ നേരിട്ട് കേൾക്കുകയല്ല. ഭഗവാൻ അർജുനനോട് പറഞ്ഞത് സഞ്ജയൻ പറഞ്ഞത് സഞ്ജയൻ കേട്ടത് സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറഞ്ഞ കാര്യം വ്യാസൻ എഴുതുകയാണ്. ഭഗവാൻ അർജുനനോട് പറഞ്ഞത് സഞ്ജയൻ ദിവ്യദൃഷ്ടിയോടെ കേട്ട് അത് ധൃതരാഷ്ട്രോട് പറഞ്ഞ കാര്യം റിപ്പോർട്ട് ചെയ്യാണ് അത് വേദവ്യാസൻ. ഉപനിഷത്തുകൾ അങ്ങനെയല്ല. ഉപനിഷത്തുകൾ ആരും റിപ്പോർട്ട് ചെയ്യല്ല. പിന്നെയോ, ദൈവത്തിന്റെ സ്വന്തം വാക്കാണ്, ദൈവത്തിൻ കുറൽ, ദൈവത്തിന്റെ വാക്കാണ്, ഈശ്വരന്റെ വാക്കാണ്. അപ്പോൾ ഉപനിഷത്ത് തുടക്കുമ്പോഴേ തൊട്ട് നമസ്കരിച്ചിട്ടേ ഉപനിഷത്ത് തുടങ്ങാവുള്ളൂ. എന്തുകൊണ്ട്? അത് മറ്റ് ശാസ്ത്രങ്ങളെ പോലെയല്ല. പിന്നെയോ, ഈശ്വരൻ സ്വയം നമ്മളോട് സംസാരിക്കുക. അപ്പൊ ഈശ്വരൻ ആലോചിച്ച് നോക്കൂ, ഈശ്വരൻ സ്വയം നമ്മളോട് സംസാരിക്കണമെങ്കിൽ അത് ഏതൊരു ഫ്രീക്വൻസി ആയിരിക്കും എന്ന് ആലോചിക്കണം അല്ലേ. അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് വളരെ തീക്ഷ്ണവും ശക്തവുമായ ഫ്രീക്വൻസിയാണ്. ആ ഫ്രീക്വൻസിയിൽ നമ്മുടെ മനസ്സ് എത്തുമ്പോൾ മാത്രമേ നമുക്കതിനെ അനുരണനം ചെയ്യാൻ പറ്റുള്ളൂ. ഈശ്വരൻ പറഞ്ഞതിനെ അതേമാതിരി ഉൾക്കൊണ്ട് അനുഭവിക്കാൻ പറ്റുള്ളൂ. പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാ, നമ്മുടെ മനസ്സ് അതേ ഫ്രീക്വൻസിയിൽ എത്താൻ വേണ്ടിയിട്ടാ. പിന്നെയോ, എന്തിനു വേണ്ടിയിട്ടാ പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ മനസ്സിൽ പ്രേമം ഉണ്ടാവാൻ വേണ്ടിയിട്ടാ. എന്ത് പ്രേമം? ഈശ്വര പ്രേമം. ഗുരുവിനോട്, ഗുരുവിനോട് വെച്ചാൽ ഭഗവാനോട്, ശാസ്ത്രത്തോട്, പരമ്പരയോടുള്ള പ്രേമം നമുക്കുണ്ടാകണം. ഈ പ്രേമത്തിൽ നിന്ന് മാത്രമേ, സത്യത്തിൽ ഈ ലോകത്തെ ഞാൻ പറയട്ടെ, എന്ത് നന്മയും സ്നേഹത്തിൽ നിന്ന് മാത്രമേ ഉണ്ടാവൂ. ദ്വേഷത്തിൽ നിന്നും അഹങ്കാരത്തിൽ നിന്ന് മാത്സര്യത്തിൽ നിന്ന് നന്മകൾ ഉണ്ടാവില്ല. നന്മകൾ എപ്പോഴും സ്നേഹത്തിൽ നിന്ന്, കരുണയിൽ നിന്ന്, സഹാനുഭൂതിയിൽ നിന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. പ്രാർത്ഥിക്കണം നമ്മൾ ദിവസവും. എന്തിന്? നമ്മുടെ ഹൃദയത്തെ ആ പ്രേമം കൊണ്ട് നിറയ്ക്കാൻ, സഹാനുഭൂതി കൊണ്ട് നിറയ്ക്കാൻ, ഈശ്വരീയമായ ആ അനുഭവം കൊണ്ട് നിറയ്ക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. ഇതൊക്കെയാണ് പ്രാർത്ഥന. പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഏത് ജീവിതത്തിലും, ഭൗതിക ജീവിതത്തിലും ഒക്കെ, പക്ഷെ ആധ്യാത്മിക ജീവിതത്തിൽ അതാണ് കാര്യം. ഭൗതിക ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, പക്ഷേ ആത്മീയ ജീവിതത്തിൻ്റെ ആധാരം പ്രാർത്ഥനയാണ്. നമ്മൾ ഈശ്വരനുമായി ഒരേ ഫ്രീക്വൻസിയിൽ നിറയലാണ് പ്രാർത്ഥന. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് കൈവല്യ ഉപനിഷത്തിൻ്റെ പ്രാർത്ഥനയിലൂടെ നമുക്ക് നമ്മുടെ ഈ ഉപനിഷത്ത് പഠനം ആരംഭിക്കാം. ഈശ്വരൻ നമ്മളെല്ലാവരെയും സദ്ബുദ്ധി നൽകി ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ അതുമാതിരി മനസ്സിലാക്കി ഉൾക്കൊണ്ട് അതിനനുസൃതമായി നമുക്ക് നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കുവാൻ ജഗദീശ്വരൻ നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ശാസ്ത്രത്തിൻ്റെ അല്ലെ ഈശ്വരൻ്റെ സമ്പൂർണതയുടെ അനുഗ്രഹം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ ഹൃദയത്തിൽ വിനയവും അല്ലെ താഴ്മയും സ്നേഹവും അങ്ങനെയുള്ള എല്ലാ സാത്വികമായിരിക്കുന്ന ദൈവീക വൃത്തികളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഉപനിഷത്തുകൾ ആരംഭിക്കാം. ഞാൻ ആദ്യമായിരുന്നു എനിക്ക് അതിൻ്റെ ശാന്തിമന്ത്രം ചൊല്ലിത്തറയും. ശാന്തിമന്ത്രം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ അഥർവ്വവേദീയമായിട്ടുള്ള മന്ത്രങ്ങളുടെ അഥർവ്വവേദീയമായിട്ടുള്ള എഴുത്തുകളുടെയൊക്കെ ശാന്തിമന്ത്രമാണ് അത്. നിങ്ങൾ ഗണപതി അഥർവ്വശേഷം പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചു. ഞാൻ ചൊല്ലിത്തരാം, ഏറ്റു ചൊല്ലിക്കാം. ഓം ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഃ.
ഓം ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഃ. ഓം ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഃ.
ഭദ്രം പശ്യേമാക്ഷഭിർയജത്രാഃ.
ഭദ്രം പശ്യേമാക്ഷഭിർയജത്രാഃ.
സ്ഥിരൈരംഗൈസ്തുഷ്ടുവാഗുംസസ്തനൂഭിഃ.
വ്യശേമ ദേവഹിതം യദായുഃ.
സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാഃ.
സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാഃ. സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാഃ.
സ്വസ്തി നഃ പൂഷാ വിശ്വവേദാഃ.
സ്വസ്തി നഃ പൂഷാ വിശ്വവേദാഃ. സ്വസ്തി നഃ പൂഷാ വിശ്വവേദാഃ.
സ്വസ്തി നസ്താർക്ഷ്യോ അരിഷ്ടനേമിഃ.
സ്വസ്തി നസ്താർക്ഷ്യോ അരിഷ്ടനേമിഃ. സ്വസ്തി നസ്താർക്ഷ്യോ അരിഷ്ടനേമിഃ.
സ്വസ്തി നോ ബൃഹസ്പതിർദധാതു.
സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. സ്വസ്തി നോ ബൃഹസ്പതിർദധാതു.
ഗുരുമിച്ച് ചെല്ലാം.
ഓം ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഃ. ഭദ്രം പശ്യേമാക്ഷഭിർയജത്രാഃ. സ്ഥിരൈരംഗൈസ്തുഷ്ടുവാഗുംസസ്തനൂഭിഃ. വ്യശേമ ദേവഹിതം യദായുഃ. സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാഃ. സ്വസ്തി നഃ പൂഷാ വിശ്വവേദാഃ. സ്വസ്തി നസ്താർക്ഷ്യോ അരിഷ്ടനേമിഃ. സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. ഓം ശാന്തി ശാന്തി ശാന്തിഃ.
ദിവസവും എല്ലാ ദിവസവും നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം ഉപനിഷത്ത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ മന്ത്രം പഠിച്ചിട്ട് വേണം നമുക്ക് തുടങ്ങാൻ. നിങ്ങൾ ഇതിന്റെ അർത്ഥം പറഞ്ഞു തന്നിരുന്നു മറുപടി പോവും അല്ലേ? അപ്പോ ഒന്നാമത്താണ് ഓം ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഹ. അന്വയം എങ്ങനെയാ വരിക? ഭൂ ദേവാഹ, ദേവന്മാരെ, ദേവന്മാരെ, ഗുരുക്കന്മാരെ, അച്ഛനെ, അവരെയൊക്കെ സംബോധന ചെയ്യുമ്പോൾ ഹേ എന്ന് പറയാൻ പാടില്ല. സംസ്കൃതത്തില് നമ്മളെ രാമ രാമ രാമോ രാമാഹ, ഹേ രാമ ഹേ രാമോ ഹേ രാമ, അങ്ങനെ പഠിച്ചത് അല്ലേ? സംബോധന പ്രഥമയാകുമ്പോൾ എപ്പോഴും ഹേ എന്നാണ് ഉപയോഗിക്കുക. പക്ഷേ ഹേ എന്ന് പറയുന്നത് നമുക്ക് ഒപ്പമുള്ള ആളുകളെ, അല്ലെ, നമുക്ക് താഴ്ന്നവരെ മാത്രമേ ഹേ എന്ന് അഭിസംബോധന ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഹേ ദേവാഹ എന്ന് പറയാൻ പാടില്ല, ഭോ ദേവാഹ, ഭോ ഭോ ഭഗോ അഖോ ഭോ. അപ്പോ ഭോ ദേവാഹ, അല്ലയോ ദേവന്മാരെ, അങ്ങനെയാണ് തുടങ്ങുന്നത്. അവരെ അഭിസംബോധന ചെയ്യാൻ നമ്മൾ ഭോ ദേവാഹ കർണേഭിഹി ഭദ്രം ശൃണുയാമ. ശൃണുയാമ എന്ന് പറയുന്നത് ബഹുവചനാണ്, പ്രാർത്ഥന. അപ്പോ എങ്ങനെയാണ് അന്വയം വരിക? ഭോ ദേവാഹ വയം കർണേഭിഹി ഭദ്രം ശൃണുയാമ, അല്ലയോ ദേവന്മാരെ. വയം ചെന്നർത്ഥം ഞങ്ങൾ, കർണേഭിഹി എന്നുവെച്ചാലോ കർണങ്ങളെ കൊണ്ട്, എന്നുവെച്ചാൽ ചെവികളെ കൊണ്ട്, ഭദ്രം ശൃണുയാമ, ഭദ്രമായത് കേൾക്കുമാറാകട്ടെ. ഭോ ദേവാഹ വയം കർണേഭിഹി ഭദ്രം ശൃണുയാമ, അല്ലയോ ദേവന്മാരെ, ഞങ്ങൾ കർണങ്ങളെ കൊണ്ട്, ചെവികളെ കൊണ്ട്, ഭദ്രമായത് മാത്രം കേൾക്കുമാറാകട്ടെ. ഈ ലോകത്തിലെ എല്ലാ അറിവുകളും നമ്മളിലേക്ക് പ്രവേശിക്കുന്നത് ചെവികളിലൂടെയാണ്, കണ്ണിലൂടെയല്ലേ? കണ്ണിലൂടെ ഒരു സാധനം കണ്ടു നമ്മൾ, ഇതെന്താ, നമുക്കിത് അറിയില്ല എന്താന്ന്. കണ്ടു ഇത്, ഇത് വാച്ച് ആണ് എന്ന് കേൾക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? വാച്ചാണ് എന്ന് കേട്ടതിന്റെ പിന്നെയാണ് ഇതിനെ വീണ്ടും അറിയുമ്പോൾ വാച്ചാണ് എന്ന് അറിയുന്നത്. അപ്പൊ അറിവ് നമ്മളിലേക്ക് പ്രവേശിക്കുന്നത് ആദ്യം ചെവിയിലൂടെ, അതുകൊണ്ടാണ് വേദത്തിന് ശ്രുതി എന്ന് പേര്, കേട്ടത് എന്ന് പേര്. കേൾക്കുമ്പോഴേ അറിയുള്ളൂ, കാണുമ്പോ, കാണുമ്പോ എന്ത് ചെയ്യും? കാണുമ്പോ കണ്ടു, കേൾക്കുമ്പോ അറിഞ്ഞു. അപ്പോ ഒന്നാമത്തെ പ്രാർത്ഥനയാണ്, ദേവന്മാരെ ഞങ്ങൾ ഭദ്രമായതിനെ കേൾക്കുമാറാകട്ടെ. അപ്പോ തീർച്ചയായിട്ടും നമുക്കൊരു സംശയമുണ്ടോ, എന്ത് ഭദ്രം എന്ന് പറഞ്ഞാൽ, എന്താ ഭദ്രം എന്ന് പറഞ്ഞാൽ? പഠിച്ചതല്ലേ? ആ നല്ല വാക്കുകൾ. ഭദ്രം എന്ന് പറഞ്ഞാല് ബന്ധതേ ഇതി ഭദ്രം, ബന്ധതേ എന്ന് പറയുന്നതാണ്, ബന്ധതേ ഇതി ഭദ്രം. ഭദ്രം, ഭദ് എന്ന് പറഞ്ഞ ധാതുവാണ്. ഭദ് എന്നുള്ള ധാതുവിന്റെ അർത്ഥം മംഗളം, സുഖം, സ്വസ്തിദായകം ഇത്യർത്ഥ. ഭദി അല്ലെ, മംഗള സുഖ സ്വസ്തി അർത്ഥേഷു ഭദ്. ഭദ് കേട്ടോ, ബദല്ല ഭദ്, ഭദ്രം അതിന്റെ ഭ. അപ്പൊ അതിന്റെ ബന്ധത്തെ എന്ന് പറഞ്ഞാല് എന്നർത്ഥം നമുക്ക് മംഗളമുണ്ടാക്കുന്നത്, സുഖമുണ്ടാക്കുന്നത്, സ്വസ്തി ഉണ്ടാക്കുന്നത് എന്നർത്ഥം. അപ്പോ നമ്മൾ എന്താ കേൾക്കേണ്ടത്? നമുക്കെന്താണോ മംഗളമുണ്ടാക്കുക, യാതൊന്നാണോ നമ്മുടെ ജീവിതത്തിന് മംഗളം, മംഗളം ചെന്തർത്ഥം കല്യാണം, മംഗളം, ശുഭം അല്ലേ? നമ്മുടെ ജീവിതം ശുഭപര്യവസായിയാക്കി തീർക്കുന്നത് എന്തോ അതാണ് മംഗളം. ജീവിതം അതൊരു ദിവസമാകട്ടെ, ഒരു കർമ്മമാകട്ടെ, എന്തും, എന്താ മംഗളം? യാതൊന്നാണോ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കർമ്മത്തെ, നമ്മുടെ ദിവസത്തെ എന്താക്കി തീർക്കുന്നത്? ശുഭപര്യവസായിയാക്കുക. തുടക്കത്തില് അതിന് എന്തൊക്കെ എന്താ പറയാ എതിർപ്പുകൾ ഉണ്ടായാലും എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടായാലും അവസാനം അത് എന്ത് ചെയ്യണം? വിജയപ്രദമായിത്തീരണം, ശുഭപര്യവസായിത്തീരണം. അതിനെയാണ് മംഗളം എന്ന് പറയാം. അപ്പോ നമുക്ക് മംഗളം ഉണ്ടാകണം. അപ്പൊ എന്താണ് ഭദ്രമായത്? നമ്മുടെ ജീവിതം ശുഭപര്യവസായിയാക്കി തീർക്കുന്നതാണ് ഭദ്രം. ഒന്നാമത്തെ അർത്ഥം മംഗളം. രണ്ടാമത്തത് സുഖം അല്ലേ? സുഖം ചാലോ നമ്മുടെ ആന്തരികമായ ആകാശം തെളിയണം. സുഖം ഖംചല ആകാശം, സുഖം ചലോ തെളിഞ്ഞ ആകാശം. ഏത് തെളിഞ്ഞ ആകാശം? നമ്മുടെ ആന്തരികമായ ആകാശം, നമ്മുടെ ഉള്ള്, നമ്മുടെ നമ്മുടെ ഹൃദയം, അത് തെളിയണം. അതാണ് സുഖം. അപ്പൊ യാതൊന്നാണോ നമ്മുടെ മനസ്സിനെ തെളിയിക്കുന്നത്, ബുദ്ധിയെ തെളിയിക്കുന്നത്, അന്തരാകാശത്തെ തെളിയിക്കുന്നത്, സുഖമാക്കുന്നത്, പ്രകാശമാനമാക്കുന്നത്, അത് ഭദ്രം. അപ്പോ എന്താണ് ഭദ്രം? സുഖപ്രദായകം അല്ലേ? സുഖം നൽകുന്നതാണ്. അപ്പോ മംഗളമായിരിക്കുന്ന ചില കാര്യങ്ങൾ സുഖമാണ്, പക്ഷെ മംഗളമായിക്കൊള്ളണമെന്നില്ല. മനസ്സിലായില്ലേ? ചില കാര്യങ്ങൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് സുഖമാണ്, പക്ഷെ അത് ആത്യന്തികമായിട്ട് മംഗളമാവണമെന്നില്ല. അപ്പൊ ആത്യന്തികമായിട്ട് മംഗളമാവുന്ന ചിലത് ഇപ്പൊ സുഖമാവണമെന്നില്ല. അറിയാണ് ഞങ്ങളുടെ എന്ത് ചെയ്യണം ഭദ്രം? എന്താണ് അത്? മംഗളവും സുഖവുമാണ്. ഇനി അടുത്താണ് സ്വസ്തി. എന്താ സ്വസ്തി? സു അസ്ഥി. സു അസ്ഥി, സു എന്ന ഉപസർഗത്തിനോട് അസ്ഥി എന്ന് ചേർക്കുമ്പോഴാണ് സ്വസ്തി എന്നുണ്ടാവുന്നത്. സു അസ്ഥി സ്വസ്തി എന്ന് വെച്ചാലോ നല്ലവണ്ണമുള്ള ഇരിപ്പ് എന്നർത്ഥം. അസ്ഥി നമ്മൾ പഠിച്ചു, അസ്ഥിസ്ഥ സന്ധി, അസിസ്ഥഹസ്ഥ, അസ്മിസ്വഹസ്മഹ എന്ന് പഠിച്ചു അല്ലേ? അസ്ഥി ചെന്നർത്ഥം ഉള്ളത്, ഉണ്മ, നിലനിൽപ്പ്. സു അസ്ഥി സ്വസ്തി, നല്ല നിലനിൽപ്പ്, നല്ല ഇരിപ്പ്, നല്ല സ്ഥിതി. നല്ല സ്ഥിതിയെയാണ് സ്വസ്തി എന്ന് പറയുന്നത്. എന്താ നല്ല സ്ഥിതി? എന്താ നല്ല സ്ഥിതി? ചേട്ടം മാറ്റമില്ലാത്ത, നാശമില്ലാത്ത അസ്തിത്വത്തെയാണ് സ്വസ്തി എന്ന് പറയുന്നത് അല്ലേ? എന്താ മാറ്റമില്ലാത്ത അസ്തിത്വം? ചില അത് അല്ലെ ഉണ്ടായി നിലനിന്ന് നശിക്കുന്നതല്ല, എപ്പോഴും ഉള്ളതാണ്. അതേതാണ് എപ്പോഴും ഉള്ളത്? ആത്മതത്വം. അപ്പോ സ്വസ്തി എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ആത്മതത്വം എന്നർത്ഥം. അപ്പോ അത് അതുണ്ടാക്കുന്നത് എന്തോ അതിന് സ്വസ്തി. സ്വസ്തി ച ആത്മതത്വം നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? ഉപനിഷത്ത് പറഞ്ഞ ബ്രഹ്മവിദ്യ. പക്ഷെ ആ ബ്രഹ്മവിദ്യയെ പറയുന്ന ഗ്രന്ഥത്തിന് എന്താ പേര്? ഉപനിഷത്ത് എന്ന് പറയും. അതുപോലെ സ്വസ്തി എന്നർത്ഥം ആത്മാനുഭവമാണ് സ്വസ്തി. ആ ആത്മാനുഭവം ഉണ്ടാക്കുന്ന എല്ലാം എന്താണ്? സ്വസ്തിയാണ്. സ്വസ്തി വസ്തുന, നമുക്ക് സ്വസ്തി ഉണ്ടാകട്ടെ എന്ന് കാണിഞ്ഞ് പ്രാർത്ഥിക്കുന്നു നമ്മള്. അപ്പൊ സ്വസ്തി സ്വസ്തി എന്നർത്ഥം സു അസ്ഥി, നല്ല നിലനിൽപ്പ്. അത് ആത്യന്തികമായിട്ട് ആത്മീയമായ അനുഭവം. പിന്നെയോ ശാരീരികമായ ആരോഗ്യം, മാനസികമായ ശുദ്ധി, ബുദ്ധിയിലുള്ള തെളിവ്, ഇതെല്ലാം സ്വസ്തിയാണ് അല്ലേ? അപ്പൊ നമ്മൾ സ്വസ്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്തൊക്കെയാ പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ ശരീരം അരോഗദൃഢഗാത്രമാകണം, നമ്മുടെ പ്രാണനുകൾ അത് വേണ്ടവണ്ണം പ്രവഹിക്കുന്നതാകണം, നമ്മുടെ മനസ്സ് എങ്ങനെയായിരിക്കണം? രാഗദ്വേഷങ്ങളകന്ന് ശാന്തമാകണം, ബുദ്ധിയോ ഏകാഗ്രവും തീക്ഷ്ണവും സാത്വികവുമാകണം. പിന്നെയോ അങ്ങനെ നമുക്ക് ആത്മാനുഭവത്തിന് നമുക്ക് അധികാരിത ഉണ്ടാകണം. അതിനെയാണ് സ്വസ്തി എന്ന് പറയാം. നമുക്കൊരു പദത്തിന് വെറുതെ ഒരു പദമല്ല സ്വസ്തിക്ക്. ഇങ്ങനെ എല്ലാ തലങ്ങളിലും അർത്ഥങ്ങൾ. ഇപ്പൊ ശാരീരികമായ സ്വസ്തി, പ്രാണന്റെ സ്വസ്തി, മനസ്സിന്റെ സ്വസ്തി, ബുദ്ധിയുടെ സ്വസ്തി, ആത്മാവിന്റെ സ്വസ്തി. അപ്പോ അതിനെയാണ് സ്വസ്തി പറയാം. അപ്പോ സ്വസ്തി ഉണ്ടാക്കുന്നതിന്റെ പേരാണ് ഭദ്രം. മനസ്സിലായോ? ഭന്ദതേ ഇതി ഭദ്രം. ഭദ് ഭാതി, ഭദി എന്ന് പറയുന്ന ഭദു ധാതുവിന് എന്തൊക്കെ അർത്ഥങ്ങളാണ്? മംഗള സുഖ സ്വസ്തിദായകാർത്ഥേ. മംഗളം നൽകുന്നത്, സുഖം നൽകുന്നത്, സ്വസ്തി നൽകുന്നത് എന്ന അർത്ഥത്തിലാണ് ഭദ്രം. അപ്പോ ആത്മതത്വത്തെ പ്രകാശ, ആത്യന്തികമായി പറയുമ്പോൾ ആത്മതത്വത്തെ പ്രകാശിപ്പിക്കുന്നത്. അല്ലെങ്കിലോ നമുക്ക് മംഗളമുണ്ടാക്കുന്നത്, സുഖമുണ്ടാക്കുന്നത്, സ്വസ്തി ഉണ്ടാക്കുന്നത് എന്തോ അത് ഭദ്രം. അല്ലയോ ദേവന്മാരെ ഞങ്ങൾക്ക് ഭദ്രത്തെ നൽകണേ. ഒരെണ്ണം ചോദിക്കുമ്പോഴേക്കും എല്ലാ ഇതിനുള്ളില് ഹരദേവന്മാർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദേവപദം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ദേവപദത്തിന് വിൽപ്പത്തി എന്താണ്? ദിവ് എന്ന് പറഞ്ഞ ധാതുവാണ്. അതിന് രണ്ടർത്ഥാണ്. ദിവ് ക്രീഡായാം, ദിവ് ക്രീഡായാം, ദിവ് ദ്യോതനെ. അപ്പോ ദേവഹ എന്നുള്ള പദത്തിന് രണ്ടർത്ഥങ്ങളുണ്ട്. ദേവൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ ആരാണോ ആ പ്രകാശിക്കുന്നത് അഥവാ പ്രകാശിപ്പിക്കുന്നത് ദേവൻ. അതുമാതിരി ക്രീഡിച്ചു കൊണ്ടിരിക്കുന്നത്, കളിച്ചുകൊണ്ടിരിക്കുന്നത് ദേവൻ. നമ്മുടെ ഉള്ളിലും പുറത്തും ഈ ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും നിറഞ്ഞിരുന്നുകൊണ്ട് ഈ പ്രപഞ്ചത്തെ നടത്തിക്കൊണ്ടിരിക്കുന്ന, ലീലയാ നടത്തിക്കൊണ്ടിരിക്കുന്ന ശക്തികളാണ് ദേവന്മാർ. അതുപോലെ നമ്മുടെ ഇന്ദ്രിയങ്ങളെയും ഇന്ദ്രിയ വിഷയങ്ങളെയും പ്രകാശിപ്പിക്കുന്നത്. പ്രകാശനം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ മാത്രം പ്രകാശിപ്പിച്ചിട്ട് കാര്യമില്ല, ഇന്ദ്രിയങ്ങളെയും ഇന്ദ്രിയ വിഷയങ്ങളെയും പ്രകാശിപ്പിച്ച് നിലനിർത്തുന്ന ആത്യന്തികമായ ശക്തികളെയാണ് ദേവന്മാർ എന്ന് പറയാം. ആ ദേവന്മാർ എന്ത് ചെയ്യണം? നമുക്ക് നമുക്ക് നമ്മളെ അനുഗ്രഹിക്കണം. ഇതിനു വേണ്ടിയിട്ട് കർണേഭി, കർണങ്ങളെ കൊണ്ട് ഭദ്രം കേൾക്കാൻ, നല്ല അറിവുണ്ടാക്കാൻ, ശരിയായ അറിവുണ്ടാവാൻ, കേൾക്കാൻ കേൾക്കാൻ സാധിക്കണം അല്ലേ. ഈ ചെവികളെ കൊണ്ട് എന്തിനാ ചെവി നമുക്ക് തന്നിരിക്കുന്നത്? ഭദ്രമായതിനെ കേൾക്കാൻ വേണ്ടിയിട്ടാണ്, നല്ലതിനെ കേൾക്കാൻ വേണ്ടിയിട്ടാണ്, മംഗളമായതിനെ കേൾക്കാൻ വേണ്ടിയിട്ടാണ്, കല്യാണമായതിനെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം? നമുക്കത് സാധിക്കണം. നോക്കൂ, ലോകത്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര പേർക്ക് ഇപ്പൊ നമുക്കിതിങ്ങനെ സുലഭമായിട്ട് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഒന്ന് കേൾക്കുമ്പോൾ വലിയ വിലയൊന്നും ഉണ്ടാവില്ല. പക്ഷെ ആലോചിച്ച് നോക്കൂ, ഈ സമൂഹത്തില് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് കേൾക്കാൻ പറ്റുന്ന ആളുകള് 1% ഉണ്ടോ? ഇല്ല. പ്രപഞ്ചത്തിലെ ഉപനിഷത്ത് തത്വത്തെ കുറിച്ച് കേൾക്കാൻ മനസ്സിലാക്കുന്ന കാര്യമൊക്കെ പോട്ടെ, കേൾക്കാൻ പറ്റുന്ന എത്ര പേരുണ്ടെന്ന് ചോദിച്ചിരിക്കണം. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി അറിയുമായിരിക്കണം, വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഇതിനെ കുറിച്ചിട്ട് കേൾക്കാൻ പോലും പറ്റുന്നുള്ളൂ. മനുഷ്യാണാം സഹസ്രേഷു അല്ലേ, ആ ആയിരക്കണക്കിന് ആൾക്കാരിൽ ഒന്നോ രണ്ടോ പേർക്ക് മാത്രമേ ഇതിനെ കേൾക്കാൻ പോലും കേൾക്കാം. പ്രാർത്ഥനയാണത്, എന്ത് ഭഗവാനെ കേൾക്കാൻ സാധിക്കണേ. എന്നാ കേൾക്കുന്നില്ലേ? രാവിലെ വൈകുന്നേരം ഉച്ചയ്ക്കും കേൾക്കാൻ മാത്രം പോരാ, അതിനുള്ളിലേക്ക് എടുക്കാൻ സാധിക്കണേ ഭഗവാന്. നമുക്ക് രാവിലെ ക്ലാസ് ഉണ്ട്, ഉച്ചയ്ക്ക് ക്ലാസ് ഉണ്ട്, വൈകുന്നേരം ക്ലാസ് ഉണ്ട്, രാത്രി ക്ലാസ് ഉണ്ട്, ക്ലാസ് ഉണ്ടോണ്ട് മാത്രം കാര്യമായില്ല. എന്തിനാ? ഈ കേട്ടതിന് ഉള്ളിലേക്ക് എടുക്കാൻ നമ്മൾ സാധിക്കണം. അതാണ് പ്രാർത്ഥന. ഭദ്രം കർണേഭി ശ്രൂയാമ ദേവ. ഈ പ്രാർത്ഥനയെ കുറിച്ച് ചിന്തിക്കുക, ബാക്കിയുള്ളത് നമുക്ക് നാളെ രാവിലെ ശ്രമിക്കാം. ഓം പൂർണമദ പൂർണമിദം പൂർണാൻ പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.